ദാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി ആദ്യം മുതൽ നയിക്കുന്നമ്മി ഞങ്ങളെ ഇളകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സംശയാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ ആ വലിയ അത്ഭുതങ്ങളെ പറ്റി ധ്യാനിപ്പാൻ, അവിടുത്തെ കൃപകളെ പറ്റി കർത്താവെ ഒന്ന് ഓർക്കുവാൻ, അവിടുത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഈ സന്ധ്യ അനുവദിച്ചെന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ബലഹീനരാകുന്നുവെങ്കിൽ അവിടുന്ന് ശക്തനായി ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ ഞങ്ങളെ കൂടെ ഇരുന്ന് സഹായിക്കും, അവിടുത്തെ ശക്തി പകർന്ന് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹം അവരുടെ മേൽ ഒഴുകിക്കൊടുക്കണമേ. കർത്താവെ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കൊണ്ടക്കണം, അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട അനുശ്രയത്തിലെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഗുഡ് ഈവനിങ് എവരിബഡി. ഇത് അലക്സ് അലക്സാണ്ടർ ആണ്, ഡാലസിൽ നിന്ന്. ഐ ടേക്ക് വൺ മിനിറ്റ് ടു വെൽക്കം എവരിബഡി ടു ദിസ് ഈവനിങ്സ് ദിവ്യബോധനം ക്ലാസ്. നമ്മുടെ നാനാൻ വി ജോർജ് അച്ഛൻ നാട്ടിൽ പോയിരിക്കുകയാണ്. അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് നാട്ടിലേക്ക് പോയി, 16th 17th ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരുവുള്ളൂ. ഇന്ന് നമുക്ക് ഈ ദിവ്യബോധനത്തിന്റെ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ സ്റ്റാറ്റൻ ഐലൻഡ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായ റവറണ്ട് ഫാദർ അലക്സ് കെ ജോയി അച്ഛന്റെ കൊച്ചമ്മ ലിജി അലക്സ് കൊച്ചമ്മയാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. കൊച്ചമ്മയുടെ ഈ വിവരം വളരെ ചുരുക്കം ചില ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അറിയിച്ചത്, ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചു. കൊച്ചമ്മയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ അധികം സമയം കിട്ടിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു, സഭ വളരുന്നു, ദ ചർച്ച് ഗ്രോസ് എന്നുള്ള ബുക്കിന്റെ ഒരു ഒരു കംപ്ലീറ്റ് ഒരു റൗണ്ട് അപ്പ് റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞു. കൊച്ചമ്മയെ അതിന് പ്രിപ്പയർ ആയിട്ട് വന്നിരിക്കുകയാണ്. ദിവ്യബോധനത്തിന്റെ ഈ സ്റ്റഡീസിന്റെ പേരിലും അതുപോലെ ഭദ്രാസനത്തിന്റെ പേരിലും കൊച്ചമ്മയെ പ്രത്യേകം വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് കൊച്ചമ്മ ഫോർ ടേക്കിംഗ് യുവർ ടൈം ആൻഡ് കമ്മിങ് ഓവർ ആൻഡ് ഏബിൾ ടു കണ്ടക്ട് ദിസ് ക്ലാസ് ടുവേഴ്സ് അസ്. അതുപോലെ ഇന്നത്തെ വൈകുന്നേരത്തെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദിവ്യബോധനത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വളരെ നല്ല ഒരു ന്യൂ ഇയർ ആദ്യമേ നേർന്നുകൊള്ളട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും തീർച്ചയായിട്ടും തുടർന്നും അനുഗ്രഹിക്കും, കാത്തുകൊള്ളും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾക്ക് ഈ പുതുവർഷത്തിലെ ക്ലാസ് ആരംഭിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊച്ചമ്മ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും.
ദൈവനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം സഭ വളരുന്നു എന്ന ഈ പുസ്തകം നമ്മളെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് അച്ഛന്മാരെ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതി ഞാൻ പഠിച്ചതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ എനിക്ക് ആ നോട്ട്സ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പം വൈകുന്നേരം, ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ അറിയുന്നത്. അല്ല, ഓടിച്ച് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തേ ഉള്ളൂ. നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് രണ്ടു വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ 18th നൂറ്റാണ്ടിലെ മധ്യഘട്ടത്തെ ഘട്ടം വരെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പുസ്തകം 18th നൂറ്റാണ്ടിലെ മധ്യഘട്ടം വരെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് ഇതിനകത്തിൽ കാണുവാൻ സാധിക്കും. മലങ്കര സഭയുടെ ആരംഭം 16th നൂറ്റാണ്ട് മുതൽ പേർഷ്യൻ സഭാ ബന്ധത്തിലായിരുന്നു. അതായത് പേർഷ്യൻ സഭയുമായിട്ടൊരു ബന്ധം നമുക്ക് ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ മേധാവിത്യം വരുന്നതിന് മുമ്പ് നമ്മൾ പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു ഒരു ബന്ധം ഉണ്ടായിരുന്നത്. അന്ത്യോക്യൻ സഭയുമായിട്ടല്ല, പിന്നെയോ പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നത്. 16th-17th നൂറ്റാണ്ടിന്റെ മധ്യഘട്ടം വരെ പാശ്ചാത്യ മിഷണരിമാരുടെ പ്രവർത്തന ഫലമായി നിലവിൽ വന്ന വളർച്ച, ഇവയൊക്കെ മാർത്തോമ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇവരെ സുറിയാനി അല്ലെങ്കിൽ നമുക്കറിയാം, ആദ്യം തുടങ്ങുമ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ക്രിസ്തു ശിഷ്യനായ മാർത്തോമ സ്ലീഹ AD 52 ഇന്ത്യയിൽ വന്ന് സ്ഥാപിച്ച സഭയുടെ വിശ്വാസികളായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഈ AD 52 കർത്താവിന്റെ ശിഷ്യനായ മാർത്തോമ സ്ലീഹ വന്ന സഭ സ്ഥാപിക്കവരെ മലങ്കര ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പേരിടുകയും ചെയ്തു. അതിനുശേഷം അനേക ഫോറിൻ ആൾക്കാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ, ഡച്ചുകാരെ, പോർച്ചുഗീസുകാരെ ഇവരുടെയൊക്കെ അധീനതയിൽ നമ്മുടെ സഭ കടന്നു പോവുകയും വളരെയധികം പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാകുക, അനേകം എതിർപ്പുകളുടെ ഫലമായിട്ടാണ് ഇന്നും നമ്മൾ പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായത്. അപ്പൊ 16-17 നൂറ്റാണ്ടിന്റെ മധ്യഘട്ടം വരെ പാശ്ചാത്യ മിഷനുമാരുടെ പ്രവർത്തന ഫലമായി നിലവിൽ വന്ന ഒരു വളർച്ച എന്ന് പറയുന്നത്, കാരണം ഈ മലങ്കര നസ്രാണികൾ അല്ലെ മലങ്കര ക്രിസ്ത്യാനികൾ എന്ന പേരിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും വരവോടുകൂടി അവരുടെ അധീനതയിലേക്ക് പോകുവാൻ തക്കവണ്ണം അവർ ഒത്തിരി പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1599 ഉദയം പേരൂർ സിനഗദോസിന്റെ പ്രവർത്തന ഫലമായി പോർച്ചുഗീസുകാർ കത്തോലിക്ക സഭയിൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മളെ ഒരു വലിയ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഈ സഭയെ നയിക്കുകയും അതിനെതിരായി കുറെ പേര് നിൽക്കുകയും ചെയ്തു. അതിനുശേഷം 18-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാർ, നമുക്കറിയാം ഡച്ചുകാരെ ഇവരെന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് വിശ്വാസമുള്ളവരാണ്. അപ്പൊ ഇവര് വന്നതിന് ശേഷം അവരുടെ വിശ്വാസം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുവാനായിട്ട് ഒത്തിരി പ്രഷർ നമ്മളിൽ ചെലുത്തി. അങ്ങനെ ഈ അനേക സഭയുടെ അധീനതയിലൂടെ കടന്നു വന്നിട്ടും ഇപ്പോഴും ആ മലങ്കര ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ പിതാക്കന്മാര് നമുക്ക് വലിയ ധൈര്യവും ശക്തിയൊക്കെ തന്നതായിട്ട് ഈ പുസ്തകം പ്രതിപാദിക്കുന്നു. പിന്നെ ഈ പുസ്തകം മലങ്കര സഭയുടെ ചരിത്രത്തെ കുറിക്കുന്നു. ഒന്ന്, ചേര രാജാക്കന്മാരുടെ ഭരണകാലം മതസൗഹാർദ്ദം, അതായത് നമുക്കറിയാം ചേര രാജാക്കന്മാരെ ഭരണം നടത്തിയിരുന്ന കാലത്ത് കേരളത്തിൽ അനേകം മതസൗഹാർദ്ദതയോടാണ് ജീവിച്ചിരുന്നത്. അവർക്ക് ഏത് ക്രിസ്ത്യാനികൾക്ക്, ഹിന്ദുക്കൾക്ക്, ബുദ്ധമതം, ജൈനം ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് അവരുടേതായ ആചാര മര്യാദ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഈ രാജാക്കന്മാർ ഫ്രീഡം നൽകിയിരുന്നു. അങ്ങനെ യഹൂദ ക്രിസ്ത്യാനികള് ബിസിനസ്സിന് വേണ്ടി കൊടുങ്ങല്ലൂര്, അതുപോലെ തന്നെ കൊച്ചി തുറമുഖത്തിലേക്ക് എത്തിച്ചേരുകയും അവരും അവരുടെ ക്രിസ്തു മതം അവരുടെ അല്ലെങ്കിൽ അവര് ആ യഹൂദന്മാർ അവരുടേതായ മതം മതത്തിൽ അധിഷ്ഠിതമായി അവരവിടെ പള്ളികൾ തീർക്കുകയൊക്കെ ചെയ്തതായിട്ടും ഇപ്പോഴും ആ പള്ളികള് കൊച്ചിയിലൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവിന്റെ ശിഷ്യനായ മാർത്തോമാ സ്ലീഹ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് 4 കുടുംബങ്ങൾ, പകലോമറ്റം, ശങ്കരപുരി, കാളി, കാളിയാങ്കൾ എന്നീ പറയുന്ന 4 കുടുംബങ്ങളെ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിലേക്ക് മാറ്റുകയും ആ കുടുംബങ്ങളിൽ നിന്ന് വീണ്ടും ക്രിസ്ത്യാനികൾ ഇങ്ങനെ അവരുടെ തലമുറകളായിട്ട് ക്രിസ്ത്യാനികൾ രൂപപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ മൈലാപ്പൂരിലെ കർത്താവിന്റെ ശിഷ്യനായ മാർത്തോമാ സ്ലീഹയുടെ ശവശരീരം അടക്കം ചെയ്യുക, അതുപോലെ തന്നെ 16-ാം നൂറ്റാണ്ടില് ഉറഹായിലേക്ക് അത് കൊണ്ടുപോയി എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഈ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൈലാപ്പൂരിൽ മാർത്തോമാ സ്ലീഹയെ അടക്കിയെങ്കിലും 16-ാം നൂറ്റാണ്ടായപ്പോൾ ഉറഹായിൽ നിന്ന് വന്ന അനേകം ക്രിസ്ത്യാനികള് ഈ അവശിഷ്ടങ്ങള് അല്ലെങ്കിൽ കർത്താവ് ആ തിരുശേഷിപ്പുകള് എഡോസയിലേക്ക് കൊണ്ടുപോയി അവിടെ മാർത്തോമാ സ്ലീഹയുടെ ആ തിരുശേഷിപ്പ് സ്ഥാപിക്കുകയും ചെയ്തതായിട്ട് ഈ പാഠത്തിന് 1-ാമത്തെ പാഠത്തിൽ പറയുന്നു. ഇനി റോമ സാമ്രാജ്യത്തിൽ കൂടിയിരുന്ന ഏറ്റവും വലിയ ഒരു സമ്മേളനമായിരുന്നു സുന്നഗദോസ്. അവിടെ അനേക സുന്നഗദോസുകളെ പറ്റി പറയുന്നത് പറഞ്ഞാല് സഭ ഒന്നിച്ച് ആഗോ പേർഷ്യൻ സഭകൾ ഒന്നിച്ച് കൂടി ആലോചിച്ച് അവര് എന്ന് വെച്ചാൽ മീറ്റിംഗ് നടത്തുന്നത് പോലെ കൂടിയിരുന്ന ഒരു ഒരു കാര്യമാണ് സുന്നഗദോസ് എന്ന് പറഞ്ഞത്. സഭയുടെ ഭരണം, അതുപോലെ തന്നെ വിശ്വാസം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി സംസാരിക്കുക, അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി അവര് ആ സുന്നഗദോസിൽ കൂടെയാണ് ഇതെല്ലാം അവര് നടത്തിയിരുന്നത്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 345 പേർഷ്യയിൽ നിന്ന് ഒരു കൂട്ടം ക്രൈസ്തവരുമായിട്ട് ജ്ഞാനായ തുമ്മി എന്ന് പറയുന്ന ഒരാള് ഇവിടേക്ക് വരികയും അവര് നമുക്കറിയാം ഇപ്പോഴും ഒരു ജ്ഞാനായക്കാരെന്ന പേരിൽ കുടി ഇവിടെ പല സ്ഥലങ്ങളിലും അവര് ഉണ്ട്. അവരുടെ പള്ളികളും അറിയാം. അവര് കേരളത്തിൽ കുടിയേറി അങ്ങനെ ജ്ഞാനായക്കാരെന്ന് പറയുന്ന ഒരു ഭാവം ക്രൈസ്തവരായിട്ട് ഈ കേരളത്തിലേക്ക് കുടിയേറി പാർട്ടു. അപ്പൊ അനേകം ഇവർക്ക് സഹായിക്കുന്നുണ്ടക്കവണ്ണം നമുക്കറിയാം അനേകം ഇവരുടെ ഭരണവും ഇവരുടെ ജീവിത രീതിയും ഒക്കെ മനസ്സിലാക്കുവാണ്ടൊക്കെയുള്ള ഇവർക്ക് തെളിവുകളായിട്ട് അനേകം ചേപ്പേടുകൾ എന്ന് പറയുന്ന അവരുടെ ജീവിത നിലവാരം, അവരുടെ പദവികള് ഇതൊക്കെ കാണിച്ചു തരുവാണ്ടൊക്കെയാണ് ഈ ചേപ്പേടുകൾ നമുക്ക് സഹായം ആവുന്നുണ്ട്. ഈ ചെപ്പേടുകൾ പരിശോധിച്ചാൽ അവരുടെ ജീവിതം, ജ്ഞാനായ തുമ്മി അവരെല്ലാം വന്നതും അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന നില ഇതൊക്കെ മനസ്സിലാക്കൊണ്ടൊക്കെ വേണം ഈ ചെപ്പേടുകൾ നമുക്ക് സഹായമാകുന്നുണ്ട്. അതുപോലെ തന്നെ ആദിമ കാലത്ത് ഈ ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു രാജകുടുംബം തന്നെ ക്രിസ്തീയമായിട്ട് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരെ വില്യാവട്ടം രാജകുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ആധുനിക ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഈ ബ്രിട്ടീഷുകാര് അല്ലെങ്കിൽ മറ്റ് സഭകൾ വരുന്നതിന് മുമ്പ് മലങ്കര ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ നസ്രാണികൾക്ക് സമുന്നതമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അവർ ഏറ്റവും സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ചിരുന്നു. അവരുടെ ഒരു രാജകുടുംബം പോലും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഈ ചരിത്രം കാണിച്ചു തരും. അതുപോലെ തന്നെ ക്രിസ്ത്യ ആ വല്യാർവട്ടം രാജാവിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. ആ കൊടുങ്ങല്ലൂരിൽ നിന്ന് മുസ്ലിങ്ങളുടെ സംഘടന ഉണ്ടായപ്പോൾ ഉദയംപേരിലേക്ക് അത് മാറ്റുകയും 9 മുതൽ 14 വരെയുള്ള കാലം ക്രിസ്ത്യൻ വളർച്ച അത് ഉയർച്ച പ്രാപിച്ചിരുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും സമൂഹത്തിൽ ഉയർന്ന നിലയിൽ കേരളത്തിൽ ജീവിച്ചിരുന്നതായിട്ട് ഈ രാജകുടുംബത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ ഈ ചേപ്പേടുകളും നമുക്ക് കാണിച്ചിരുന്നു. ഇത്രയാണ് ഒന്നാമത്തെ യൂണിറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റിനകത്തിൽ 6 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ചരിത്രമാണ് പറയുന്നത്. പേർഷ്യൻ സഭ അതിലെ കാതോലിക്ക സ്ഥാപനവും ഇപ്പൊ നമുക്ക് ഇപ്പോഴുള്ള അന്ത്യോക്യയിൽ നിന്നാണ് നമുക്ക് അധികാരം കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഇപ്പോഴും വഴക്കുമൊക്കെ നടക്കുന്നത്. എന്നാൽ ഇത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അന്ത്യോക്യ സഭയുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നുവെന്നും എന്നാൽ 6 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ചരിത്രം പഠിക്കുമ്പോൾ പേർഷ്യൻ സഭയും ആയിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നതായിട്ടും കാണുന്നു. പിന്നെ പേർഷ്യൻ സഭയും അതിലെ കാതോലിക്ക സ്ഥാപനം എന്ന് പറഞ്ഞാൽ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാർ എബ്രായുടെ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നും അനവധി തെളിവുകൾ ഇതിന് ലഭിക്കുന്നതാണ്. പേർഷ്യൻ സഭ എന്ന് പറയുന്നത് ഉറഹായ് അല്ല എഡോസ എന്ന നഗരത്തിൽ കർത്താവിന്റെ ക്രൂശുമരണത്തിനും ഉയർപ്പിനും ശേഷം ക്രിസ്തുമതം ആദ്യമായി പ്രചരിച്ച ഒരു സ്ഥലമാണ് എഡേസ അല്ലെങ്കിൽ ഉറാഹി എന്ന പട്ടണം. അപ്പൊ അവിടുത്തെ രാജാവ് അസുഖമായി കിടന്നപ്പോഴ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ ആരെയോ അയച്ച് കർത്താവിനെ പ്രത്യേകം ക്ഷണിച്ചനുസരിച്ച് കർത്താവ് പോകാതെ തന്നെ ശിഷ്യന്മാരിൽ ആരെയോ അയച്ച, പേരറിയത്തില്ല, ആരെയോ അയച്ച് ആ രാജാവിനെ സൗഖ്യമാക്കി. അങ്ങനെ ഉറഹ പ്രദേശം ക്രിസ്ത്യാനിയായിട്ടല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യർ ക്രിസ്ത്യ ആ ഒരു മതപരിവർത്തനം നടത്തി അവർ അതിലേക്ക് വ്യത്യസ്തമായ ജീവിത രീതി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക് അവര് മാറ്റപ്പെട്ടുവെന്നും മനസ്സിലാക്കാവുന്നതാണ് ഇതിനകത്ത്. 4-ാം നൂറ്റാണ്ടിൽ ചരിത്രകാരനായ യോസേബിയസ് ചൂണ്ടിക്കാട്ടുന്ന അന്നത്തെ രാജാക്കന്മാരായ പാർത്യർ മതപരമായ കാര്യങ്ങൾ നിഷ്പക്ഷത പ്രമാണിച്ചിരുന്നു. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പാർത്യർ എന്ന് പറഞ്ഞ രാജകുടുംബങ്ങൾ ഈ മതപരമായ കാര്യങ്ങളിൽ ഒന്നും അവരിടപെട്ടിരുന്നില്ല. അതുകൊണ്ട് ഉറഹ എന്ന സ്ഥലത്ത് അനേകം മത അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ആകുവാൻ തക്കവണ്ണം കർത്താവിന്റെ അത്ഭുതകരമായ കാര്യങ്ങൾ കേട്ട് അനേകം പേര് ആ ജാതിയിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്ക് ചേഞ്ച് ചെയ്തിരുന്നതായിട്ട് ഈ ഒരു ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ സഭ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വളരുന്നത് ഈ എഡോസ അല്ലെങ്കിൽ ഉറഹായ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സഭ വളരുവാനുള്ള കാരണം. കാരണം അവിടുത്തെ രാജാവ് സൗഖ്യമായതോടുകൂടി രാജാവിന്റെ അണ്ടറിലുണ്ടായിരുന്ന എല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിച്ചതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ പേർഷ്യൻ സഭ ഉറഹായിലെ സഭയുടെ പുത്രി, അവര് ആദ്യമായിട്ട് ഉറഹായിലാണ് സഭ രൂപം പ്രാപിക്കുന്നത് അല്ലെ, എഡോസയിലാണ് രൂപം പ്രാപിക്കുന്നത്. അതുവഴി തന്നെ ഈ ഉറഹായുടെ ചുറ്റുപാടുകളുമുള്ള പേർഷ്യൻ ആ രാജ്യത്തിലേക്ക് അവിടെ നിന്നുമാണ് സഭ രൂപവൽക്കരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എപ്പോഴും പേർഷ്യൻ സഭ ഉണ്ടായത് ഉറഹായിലെ അല്ലെ എഡോസയിലെ സഭയുടെ പുത്രിയായിട്ടാണ്, അല്ലാതെ പേർഷ്യയിൽ നിന്നല്ല മറ്റു സ്ഥലത്തേക്ക് സഭയുണ്ടായതെന്ന് ഇവിടെ ചരിത്രകാരന്മാർ വളരെ ശക്തമായിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാക്കിയിരിക്കാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഡോസ അല്ലെങ്കിൽ ഉറഹ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും മുമ്പിൽ ക്രിസ്തീയ സമൂഹം രൂപം കൊണ്ടത്. അവിടെ നിന്നാണ് പേർഷ്യയിലേക്ക് ക്രിസ്ത്യാനികൾ കുടിയേറി പാർത്തതെന്നാണ് ചരിത്രകാരന്മാര് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ 4th century ഈ സഭ ഒരു സ്വയം പര്യാപ്തത നേടുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഒരു വലിയൊരു ക്രിസ്തീയ സമൂഹമായി വളരുവാൻ തക്കവണ്ണം അതിന് സാധ്യമായി തീരുകയും ചെയ്തു. അതുപോലെ അതിനുശേഷമാണ് പാശ്ചാത്യ ബിഷപ്പുമാരെ, അല്ലെങ്കിൽ പാശ്ചാത്യരെന്ന് വിശേഷിപ്പിക്കുന്ന ചാമ്പ്യോക്യൻ സഭയെ പറ്റി പറയുമ്പോൾ, അന്നത്തെ പേർഷ്യൻ സഭക്കാരെ ഈ അന്ത്യോക്യൻ സഭയെയാണ് പാശ്ചാത്യ സഭക്കാർ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അവരുടെ ബിഷപ്പുമാരെ വാഴിച്ചിരുന്നത് ഈ അന്ത്യോക്യൻ സഭയാണ്. ഇപ്പൊ ഉറഹായിലുള്ള അവരുടെ എല്ലാം പിതാക്കന്മാരെ വാഴിച്ചിരുന്നത് അന്ത്യോക്യൻ സഭയാണ്. അപ്പൊ അങ്ങനെ വാഴിക്കുന്നതിൽ, ഇങ്ങനെ ചരിത്രം പറയുന്ന രണ്ടുപേരെ വാഴിക്കുവാനായിട്ട് വിട്ട സമയത്ത് ഒരാളെ വഴിയിൽ വെച്ച് കൊന്നു കളയുകയും ഒരാളെ തിരിച്ചു പോവുകയും, അങ്ങനെ യെരുശലേമിലെ പാത്രിക്കീസ് അവിടെ ഉണ്ടായിരുന്ന പിതാവിനോട് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പാത്രിക്കീസ് ആക്കി വിടുകയൊക്കെ ചെയ്തെന്നാണ് സഭ ചരിത്രം കാണിക്കുന്നത്. എന്നാൽ ഈ പൗരസ്ത്യ ബിഷപ്പുമാർ ഒരു നിബന്ധന ഉണ്ടാക്കി, ഇനി പേർഷ്യൻ സ്ഥാനാർത്ഥികളെ സ്ഥാനാരോഹം ചെയ്യിക്കുന്ന അല്ലെ ബിഷപ്പുമാരാക്കുന്നതിന് പേർഷ്യയിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വരേണ്ട കാര്യമില്ല, പേർഷ്യൻ സഭയിലുള്ളവർ പിതാക്കന്മാർ തന്നെ അവരെ സ്ഥാനപതി അല്ലെങ്കിൽ മെത്രാന്മാര് അങ്ങനെയുള്ള നിലയിലേക്ക് ഉയർത്തുവാൻ തക്കുമെന്ന് അവര് ആ വിധത്തിലുള്ള ഒരു നിയമം ചെയ്തു. ഇങ്ങനെ ആ വിധത്തിൽ നിയമനാവുന്ന അദ്ദേഹം കിഴക്കിന്റെ വലിയ മെത്രാപ്പോളിറ്റി ആയി പേരും കിട്ടി. അപ്പം പേർഷ്യയിലുള്ള പിതാക്കന്മാർ തന്നെ അവിടെയുള്ളവരെ വാഴിക്കുവാൻ തക്കവണ്ണം പാശ്ചാത്യ ബിഷപ്പുമാർ അല്ലെ അന്ത്യോക്യൻ ബിഷപ്പുമാർ അവർക്ക് അധികാരം കൊടുക്കുകയും അങ്ങനെ വാഴിക്കുന്നവരെ കിഴക്കിന്റെ വലിയ മെത്രാപ്പോളിറ്റി ആയി അറിയപ്പെടുകയും ചെയ്തു. ഈ വിധത്തിൽ നിയമിതനാകുന്ന വ്യക്തി കാതോലിക്ക എന്ന നാമവും പ്രാപിച്ചു. അപ്പൊ കാതോലിക്ക എന്ന നാമം വന്ന എവിടുന്നാന്ന് ചോദിച്ചാൽ പേർഷ്യയിലെ സഭയിലെ പിതാക്കന്മാർക്ക് തന്നെ പൗരസ്ത്യ അല്ലെങ്കിൽ അന്ത്യോക്യ സഭയിൽ പോയി വാഴിക്കാതെ, അല്ലെങ്കിൽ അവിടുന്ന് പട്ടം കിട്ടാതെ തന്നെ ഈ പിതാക്കന്മാര് അവർക്ക് പട്ടം കൊടുക്കുകയും അങ്ങനെ പട്ടം കിട്ടുന്നവരെയാണ് കാതോലിക്ക അല്ലെങ്കിൽ കിഴക്കിന്റെ മെത്രാപ്പോലീസിയായി നിയമിക്കുകയും ചെയ്തു. അപ്പം കാതോലിക്ക എന്ന നാമം പ്രാപിക്കുവാൻ കാരണം ആ അന്ത്യോക്യ അല്ലെങ്കിൽ പേർഷ്യയിലെ ഉള്ള മെത്രാന്മാരെ അധികാരം ലഭിച്ചവരെയാണ് ഈ കാതോലിക്ക എന്ന പദം ലഭിച്ച അല്ലെ എന്ന നാമം അവർക്ക് ലഭിക്കുവാനായിട്ട് കാരണം. അവർ കാതോലിക്കായിക്ക് പാത്രിയോക്കീസിന് താഴെയുള്ള സ്ഥാനാർത്ഥിയായിട്ട് അറിയപ്പെടുന്നു. അപ്പൊ അവർ പാത്രിക്കീസിന് അണ്ടറിലാണ് അല്ലെ അതിന് താഴെയുള്ള സ്ഥാനമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പാത്രിക്കീസ് പക്ഷക്കാർക്ക് ഇഷ്ടമാകുന്നില്ല. പേർഷ്യൻ സഭയുടെ ആഗമന നേതൃത്വം വഹിക്കുന്ന കാതോലിക്ക ആ സാമ്രാജ്യത്തിന് തലസ്ഥാനമായിരുന്ന സെലൂഷ്യ കാർത്തിസ്പോണിൽ നിയമിതനായി. അപ്പൊ ആദ്യമായിട്ട് ഈ സെലൂഷ്യ കാർത്തിസ്പോണി എന്ന് പറയുന്ന സ്ഥലത്താണ് കാതോലിക്ക ആദ്യമായിട്ട് നിയമിതനാകുന്നത്. അതുപോലെ തന്നെ 7th century പകുതിയിൽ ജീവിച്ചിരുന്ന പാത്രിയത്തി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട സെവേറിയോസ് ബർസേക്കയാണ് സുറിയാനി സഭയിൽ ആദ്യമായി പാത്രിക്കീസിനെ തന്നെ മേൽപ്പട്ടക്കാരൻ െല്ലാം വാഴിക്കണമെന്ന് ചാട്ടിച്ചു. അപ്പം ഇദ്ദേഹം പറഞ്ഞു പാത്രക്കീസ് പിതാക്കന്മാര് തന്നെ പാത്രക്കീസിലുള്ളവരെ വാഴിക്കണമെന്ന് ചാട്ടിച്ച് ഇദ്ദേഹം അവരിലുള്ള പിതാക്കന്മാരെ അല്ലെ പാത്രക്കീസുകാരെ പാത്രക്കീസ് തന്നെ വാഴിക്കണമെന്ന് ചാട്ടിച്ച ഒരു പിതാവാണ് ബർശാമാനെ എന്ന് പറയുന്ന പിതാവ്. അതുപോലെ തന്നെ 451 കൽക്കതും സുന്നകതോസ് നടത്തിയെങ്കിൽ അതുമൂലമുള്ള സഭാ ജീവിതം വിഭജനം നടന്നത് 536 അതുവരെ ഓരോ ദേശത്ത് മേൽപ്പെട്ടക്കാരെ വാഴിച്ചത് അവിടെ ഇവിടെ ഉള്ളവർ തന്നെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളോട് പാത്രിക്കീസുകാർ പറയുന്നത് നിങ്ങൾ അവിടെ നിന്നാണ് സ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായ ആ വലിയൊരു നിങ്ങൾക്ക് ഒരു വലിയ ആത്മീയമായ ആ ഒരു വാഴ്വ് നിങ്ങൾക്ക് ലഭിച്ചത് പാത്രിക്കീസ് അല്ലെങ്കിൽ അവിടെ അന്ത്യോക്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഈ കൽക്കതനും സുന്നകതോസും നടക്കുന്നതിന് മുമ്പാണ് സഭാവിഭജനം നടന്നതെങ്കിലും അതുവരെയുള്ള എല്ലാ സഭയിലെ ആൾക്കാരും അവിടവിടെയുള്ള പിതാക്കന്മാരെ വാഴിക്കുകയും അവരവിടെ പട്ടക്കാരെ വാഴിക്കുകയും മേൽപ്പട്ടക്കാരെ വാഴിക്കുകയും അവർക്കൊരു സ്വതന്ത്രമായ സഭ അല്ലെങ്കിൽ വേറൊരിടത്ത് പോയി വാഴിക്കാതെ അവിടവിടെയുള്ള പിതാക്കന്മാർ വാഴിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ അവിടെ നിന്നല്ല അത് വാങ്ങിക്കൊണ്ട് വന്നത്, അന്നത്തെ കാലത്ത് അവിടെയുള്ള മെത്രാന്മാരും അച്ഛന്മാരും ആ സ്ഥാനം ഏറ്റെടുക്കുകയും ഒരു സ്വതന്ത്ര സഭയായി അവർ വളരുകയും ചെയ്തിരുന്നു എന്ന് സഭാ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ റോമാ സാമ്രാജ്യത്തിലെ പാത്രിയക്ക സ്ഥാനവും പേർഷ്യയിലെ കാതോലിക്ക സ്ഥാനവും സമാന്തര വളർച്ചയുള്ളതായിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് റോമാ സാമ്രാജ്യത്തിലെ പാത്രിക്ക സ്ഥാനവും പേർഷ്യയിലെ കാതോലിക്ക സ്ഥാനവും ഒരുപോലെ വളർന്നു വന്ന രണ്ട് സ്ഥാനങ്ങളാണ്. അല്ലാതെ ഒന്നിന് വലിയ സ്ഥാനവും ഒന്നിന് ചെറിയ സ്ഥാനവുമായിട്ടല്ല വളർന്നു വന്നത്, സമാന്തരമായിട്ട് വളർന്നുകൊണ്ടിരുന്നതാണെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പേർഷ്യൻ നസാനിയൻ ഭരണത്തിൽ വന്നപ്പോൾ അവിടുത്തെ പൂർവ്വ മതങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും രണ്ടാമത്തെ സ്ഥാനത്തേക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ കാണുകയും ആ നിലയ്ക്ക് സഭയ്ക്ക് ഗവൺമെന്റുമായി ഇടപെടുവാൻ ഒരു തലവൻ വേണമെന്നും ആ സ്ഥാനം പാപ്പയ്ക്ക് വേണമെന്നും ആവശ്യപ്പെട്ടു. അപ്പം ഈ റോമാ സാമ്രാജ്യത്തിൽ പാത്രിക സ്ഥാനവും പേർഷ്യൻ കാതോലിക്ക സ്ഥാനവും സമാന്തര വളർച്ചകളായിരുന്നുവെങ്കിലും ഈ നസാനിയൻ എന്ന് പറയുന്ന രാജകുടുംബം അവിടെ പേർഷ്യയിലെ ഭരണത്തിൽ വന്നപ്പോൾ അവർക്ക് അവരുടെ ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ ഹിന്ദു മതം അവരുടെ ദേശീയ മതമായിട്ടാണ് അവർ പറയുന്നത്. അതുപോലെയാണ് ഈ ഈ നസാനിയൻ ഭരണകൂടത്തിന് അവരുടേതായ മതങ്ങൾ അവർ ഒന്നാമത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ക്രിസ്ത്യൻ സമൂഹത്തിന് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് അവരെ അവരെ താത്ത് കെട്ടുകയും ചെയ്തു. അപ്പോൾ ഭരണത്തിലിരുന്ന അല്ലെങ്കിൽ അന്ന് സഭാതലവന്മാരായിരുന്നവർ ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് സഭയുടെ കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ഒരാളെ നിയമിക്കണമെന്ന് തീരുമാനിച്ച് അത് പാപ്പ മാർപ്പാപ്പയ്ക്ക് പൂർണ്ണ അധികാരം വേണമെന്ന് റോമൻ കത്തോലിക്കര് അല്ലെങ്കിൽ റോമ സഭ ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം പല കരുക്കളും നീക്കി അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസഹാ കാതോലിക്കയുടെ അധ്യക്ഷതയിൽ കൂടിയ സുന്നതബോസിൽ 40 ബിഷപ്പുമാർ പങ്കെടുക്കുകയും മിക്ക വിശ്വാസ പ്രമാണം ഭരണകരമായ കാര്യങ്ങൾ ഇതിൽ അംഗീകരിക്കുകയും ചെയ്തു. അപ്പം ഇസഹാ കാതോലിക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ സുന്നതബോസ് 40 ബിഷപ്പുമാർ പങ്കെടുക്കുക അവിടെ അന്നാണ് നിഖ്യ വിശ്വാസ പ്രമാണവും ഭരണപരമായ കാര്യങ്ങളും ഒക്കെ അംഗീകരിക്കുകയും നമുക്കറിയാം നമ്മള് ബുദ്ധനാത്തിലൊക്കെ ചൊല്ലുന്നുണ്ട് നിഖ്യ വിശ്വാസ പ്രമാണത്തിലാണ് നമ്മുടെ വിശ്വാസ ആ സുന്നകദോസ് അല്ലെ ഇസഹാക്ക് കാതോലിക്കയുടെ അധ്യക്ഷതയിൽ കൂടിയ സുന്നകദോസിലാണ് ഈ വിശ്വാസ പ്രമാണം അതുപോലെ തന്നെ ഭരണപരമായ കാര്യങ്ങൾ വിശ്വാസം ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഒരു നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻ പോലെ ഇത് ഇന്ന ഇന്ന കാര്യങ്ങൾ വിശ്വസിക്കണമെന്നും നമ്മുടെ ഭരണപരമായ കാര്യങ്ങൾ ഇങ്ങനെ ഇടപെടണമെന്നും ഇങ്ങനെയായിരിക്കണമെന്നും ഒക്കെ അംഗീകരിച്ചത് ഈ സുന്നകദോസിലാണ്. കാതോലിക്കോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പൊതുവിന്റെ ആൾ, പൊതുവിന്റെ ആളെന്നാണ് കാതോലിക്കോസ് എന്ന പദത്തിന്റെ അർത്ഥം. അതുപോലെ തന്നെ പാത്രിക്കീസ് എന്ന പദത്തിന്റെ അർത്ഥം പിതാക്കന്മാര് മുമ്പ്, പിതാക്കന്മാരിൽ മുമ്പനായിരിക്കുന്ന ആരാണോ അവരെയാണ് പാത്രിക്കീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേർഷ്യൻ സഭയും നെസ്തോറിയൻ സഭാവിശ്വാസങ്ങളിൽ 428 മുതൽ റോമാ സാമ്രാജ്യത്തിലെ സഭയുടെ പൗരസ്ത്യ വിഭാഗം രൂക്ഷമായ സംഘടനത്തിന് വിധേയമാകുകയും കന്യമറിയാം നമുക്കറിയാം ദൈവപ്രസവിത്രി എന്നുള്ള വിഷയത്തിൽ ഇവര് സംവാദം ചെയ്യുക, അതായത് നെസ്തോറിയൻ വിശ്വാസവും പേർഷ്യൻ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം, ഇവരുടെ ഇടയിൽ നടന്ന വഴക്കിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ദൈവപ്രസവത്രി അല്ലെങ്കിൽ പരിശുദ്ധ കന്യക മറിയാം ദൈവപ്രസവത്രിയാണോ. അപ്പൊ അങ്ങനെ ഒരു വിവാദം വന്നു കഴിഞ്ഞപ്പോൾ കുസ്തന്തീനോസ് പോലീസിലെ സഭയുടെ അധ്യക്ഷനായിരുന്ന നെസ്തോറിയോസ് അതിനെ എതിർക്കുകയും അലക്സാണ്ടറിയൻ സഭാധ്യക്ഷനായിരുന്ന കൂർലോസ് അത് ശരിയാണെന്ന് വാദിക്കുകയും ചെയ്തു. അപ്പൊ ഈ രണ്ട് പിതാക്കന്മാരാണ് ഈ വാദത്തിന്റെ ഇടയിൽ വന്നത്. അപ്പം കുസ്തന്തീനോസ് പോലീസിലെ സഭയുടെ അധ്യക്ഷനായിരുന്ന നെസ്തോറിയോസ് അതിനെ എതിർത്തു, അലക്സാണ്ടറിയൻ സഭാധ്യക്ഷനായിരുന്ന കൂർലോസ് അത് ശരി അമ്മ ദൈവപ്രസവിത്രി ആണെന്ന് അങ്ങനെയുള്ള വിശ്വാസമാണ് ശരിയെന്നും വാദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അലക്സാണ്ടറിയൻ പാരമ്പര്യം ഈ അന്ത്യോക്യൻ പാരമ്പര്യം ഇത് തമ്മിലാണ് അന്ന് കൂട്ടിമുട്ടിയത്. അപ്പം അലക്സാണ്ടറിയൻ പാരമ്പര്യം അന്ത്യോക്യൻ പാരമ്പര്യവും തമ്മിൽ സംവാദമുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ കന്യക മറിയാമിന്റെ ദൈവപ്രസവിത്രി ആണോ അല്ലയോ എന്നുള്ള, അല്ലെങ്കിൽ അമ്മയെ അങ്ങനെ ആദരിക്കണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിന്മേലായിരുന്നു സംവാദം നടന്നിരുന്നത്. അതുപോലെ തന്നെ പേർഷ്യൻ അതിനുശേഷം ഈ അലക്സാണ്ടറിയൻ സഭ ഈ ഒരു വിശ്വാസത്തെ ഏറ്റെടുത്തു അന്ത്യോക്യൻ പാരമ്പര്യം അതിനെ മാറ്റി. എന്നാൽ ഈ പേർഷ്യൻ സഭയ്ക്ക് പഠിക്കുവാനുള്ള കേന്ദ്രങ്ങളൊന്നുമില്ലായിരുന്നു. അവർ ഈ ഉറഹായിലുള്ള അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരെന്ന് പറയുന്നത് ഈ അന്ത്യോക്യൻ പാരമ്പര്യം പഠിപ്പിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഈ പേർഷ്യയിലുള്ള പേർഷ്യൻ അല്ലെങ്കിൽ അലക്സാണ്ടറിയൻ പാരമ്പര്യം ഉള്ളവരും പോയി പഠിക്കേണ്ടത് അന്ത്യോക്യൻ പാരമ്പര്യമായിരുന്നുകൊണ്ട് ഇങ്ങനെ അന്ത്യോക്യൻ പാരമ്പര്യം കൂടുതൽ ആൾക്കാർ പഠിക്കുവാനും അത് കൂടുതലായിട്ട് ഇങ്ങനെ വളർന്നു വരുവാനും ഒക്കെ കാരണമായി തീർന്നതായിട്ട് പിതാക്കന്മാർ സാക്ഷിക്കുന്നു. അതുപോലെ പേർഷ്യൻകാരുമായിട്ട് അല്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് പേർഷ്യക്കാരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് കൂടുതലായിട്ട് ദൃഢത നൽകുന്നതാണ് പേർഷ്യൻ കുരിശുകൾ. അപ്പൊ മലങ്കര സഭയുടെ പേർഷ്യൻ ബന്ധത്തെ കുറിക്കുന്ന സ്മാരക ചിഹ്നങ്ങളായ ആണ് ഈ പേർഷ്യൻ കുരിശുകൾ എന്ന് പറയുന്നത്. ഇത് കല്ലിൽ കെത്തിയെടുത്ത കുരിശുകൾ. അത് ഇപ്പോഴും കോട്ടയം വലിയ പള്ളിയിലൊക്കെ കാണാമെന്ന സഭാപിതാക്കൾ, അല്ലെങ്കിൽ കോട്ടയം വലിയ പള്ളിയിൽ ആണ് ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ അങ്ങനെയുള്ള കല്ലിൽ കൊത്തിയെടുത്ത കൽക്കുരിശികൾ ഇരിക്കുന്ന എന്ന പിതാക്കന്മാര് അല്ലെങ്കിൽ ഈ ചരിത്ര പുസ്തകത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ കുരിശികള് പേർഷ്യൻ സഭയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കാണിക്കുന്നു. അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങൾ, നമ്മള് പേർഷ്യൻ സഭയിൽ നിന്ന് അവരിലുള്ള ആചാരവും അനുഷ്ഠാനവും നിയമവും ഒക്കെ നമ്മൾ പാലിച്ചിരുന്നതായിട്ട് അല്ലെ, അങ്ങനെ പേർഷ്യൻ സഭയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടായിരുന്നതായിട്ട് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മലങ്കര സഭയിലെ ആചാരം, കുംഭസാരം, പട്ടക്കാരുടെ വിവാഹം, പുനർവിവാഹം, എണ്ണ ചേർത്ത് കുർബാനയൊക്കെ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം നമുക്ക് പേർഷ്യൻ സഭയിൽ നിന്നാണ് കിട്ടിയതെന്നാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലങ്കര സഭയ്ക്ക് അന്ത്യോക്യൻ സഭയുമായി 16-ാം നൂറ്റാണ്ട് വരെ യാതൊരു ബന്ധവും ഇല്ലായിരുന്നുവെന്ന് ഇതിൽ നിന്നൊക്കെയും മനസ്സിലാക്കാം. അപ്പൊ നമുക്കുണ്ടായിരുന്ന ബന്ധം പേർഷ്യൻ സഭയുമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അന്ത്യോക്യൻ സഭയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നതായിട്ട് ഈ ചരിത്ര പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. പേർഷ്യൻ സഭയുടെ കുർബാന തക്സകളാണ് മലങ്കര സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മള് പേർഷ്യൻ സഭയുടെ തക്സയാണ് നമ്മള് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അന്ത്യോക്യൻ തക്സ അല്ല. അപ്പൊ ഈ ചരിത്രങ്ങളൊക്കെയും വെച്ച് നോക്കിയാൽ നമ്മളുടെ അല്ലെങ്കിൽ മലങ്കര നസ്രാണികൾക്ക് അന്ത്യോക്യ സഭയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇത് വളരെ ശക്തമായി സാക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തക്സ പേർഷ്യൻ സഭയുടെ തക്സായ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, അതുപോലെ തന്നെ അന്ത്യോക്യൻ സഭയിലാണെങ്കിൽ അവര് ബ്രഹ്മചര്യം ഒത്തിരിയും ആചരിക്കാനായിട്ട് അവരൊത്തിരി നമ്മളെ ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ പട്ടക്കാരുടെ വിവാഹമൊക്കെ ഈ പേർഷ്യൻ സഭയിൽ നിന്നാണ് നമുക്ക് കിട്ടിയെന്നാണ് ഈ സഭാ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 4-ാം നൂറ്റാണ്ട് മുതൽ മലങ്കര പേർഷ്യൻ സഭയുമായുള്ള ബന്ധത്തിലായിരുന്നു. അപ്പം 4-ാം നൂറ്റാണ്ട് വരെ അന്ത്യോക്യയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, എന്നാൽ പേർഷ്യൻ സഭയുമായിട്ട് നമുക്ക് ബന്ധമുള്ളതായിട്ട് കാണുന്നു. ഇനി യൂണിറ്റ് 3 വരുമ്പോ മലങ്കര സഭയുടെ പോർച്ചുഗീസ് ബന്ധം നമുക്ക് അവിടെ കാണാം. അപ്പൊ 1400 നമുക്ക് എല്ലാവർക്കും ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്കറിയാം 1498 May 21 കോഴിക്കോട്ട് എത്തിയ വാസ്കോഡി ഗാമ ഈ റോമൻ ഈ നമ്മുടെ മലങ്കര സഭയെ റോമൻ കത്തോലിക്ക സഭയുടെ അണ്ടറിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം അനവധി ശ്രമങ്ങൾ നടത്തുകയും അത് ക്രൂരമായി തന്നെ അവരെ പീഡിപ്പിച്ച് ആ ഒരു റോമൻ കത്തോലിക്ക സഭയുടെ അണ്ടറിൽ കൊണ്ടുവരാൻ തക്കവണ്ണം അദ്ദേഹം ഒത്തിരി ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്തതായിട്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും 1502 അദ്ദേഹം ഒരു വൻപടയുമായി തിരിച്ചു വരികയും കേരള ക്രിസ്ത്യാനികളുടെ പ്രതിനിധികൾ ഗാമായ സന്ദർശിച്ച് അവരുടെ കീഴിലാക്കി തീർക്കുവാൻ തക്കണം. കാരണം ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഈ ക്രിസ്ത്യാനികള് വാസ്കോഡിഗാമായ ചെന്ന് കാണുകയും അവരുടെ അണ്ടറിലേക്ക് പോകുവാൻ തക്കവണ്ണം അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. എന്നാല് ഈ പോർച്ചുഗീസുകാരുടെ രീതി എന്ന് പറഞ്ഞാൽ ലത്തീൻ കത്തോലിക്കരുടെ രീതി, നമുക്കറിയപ്പോഴും ലത്തീൻ കത്തോലിക്കര് തിരുവനന്തപുരത്ത് കടലിന്റെ തീരപ്രദേശങ്ങളിൽ ഒത്തിരിയുമുണ്ട്. അപ്പം ഈ ലത്തീൻ രീതിയെ ഏറ്റെടുക്കാൻ തക്കോണം മലങ്കര നസ്രാണികൾ ഒരിക്കലും അതിന് കീഴ്വഴങ്ങി കൊടുത്തില്ല. അതുകൊണ്ട് ഒത്തിരി ഉപദ്രവം ഈ പോർച്ചുഗീസുകാര് അല്ലെങ്കിൽ വാസ്കോഡിഗാമയുടെ ആൾക്കാർ നമുക്ക് തരികയും മലങ്കര ക്രിസ്ത്യാനികളെ മാർപ്പാപ്പയുടെ അണ്ടറിൽ കൊണ്ടുവരുവാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ 1541 അവർ കൊടുങ്ങല്ലൂരിൽ ഒരു സെമിനാരി സ്ഥാപിച്ച് അവിടെ അവർ ലത്തീൻ ഭാഷ, നമ്മുടെ തത്സായ, നമ്മുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് ഇവർ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സെമിനാരിയിൽ ലത്തീൻ കത്തോലിക്കരുടെ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിപ്പിക്കുവാനായിട്ട് അവർ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ഇവിടെയുണ്ടായിരുന്ന മലങ്കര ബിഷപ്പായിരുന്ന മാറി യാക്കോബ് 1552 നിയ്യാതനാകുകയും ഏതാനും കാലം മലങ്കര സഭയ്ക്ക് പൗരസ്ത്യ ബിഷപ്പുമാർ ഇല്ലാതെയിരുന്നു. എന്നാൽ മലങ്കര സഭ ബാബിലോൺ പാത്രിക്കസിന്റെ അടുക്കൽ ബിഷപ്പിന് വേണ്ടി അപേക്ഷകൾ അയച്ച് അങ്ങനെ 1558 മൂന്ന് ബിഷപ്പുമാർ, മാർ ജോസഫ്, മാർ ഏലിയാസ്, എബ്രഹാം എന്നിവർ കേരളത്തിലെത്തി. അപ്പൊ ഇങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം സഹിക്കാൻ വയ്യാതെ, അവര് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ ഏറ്റെടുക്കാൻ കഴിയാതെ മലങ്കര ക്രിസ്ത്യാനികൾ നമ്മള് ബാബിലോണിലേക്ക് പിതാക്കന്മാരെ ആരെയോ അയച്ച് അവിടെ പാത്രികസിന്റെ അടുക്കൽ നമ്മൾ സഹായത്തിന് അപേക്ഷിച്ച് അങ്ങനെ അവിടെ നിന്ന് വന്ന മൂന്ന് ബിഷപ്പുമാരാണ് മാർ ജോസഫ്, മാർ ഏലിയാസ്, മാർ എബ്രഹാം. ഇവർ കേരളത്തിലെത്തി. വീണ്ടും നമുക്ക് ഭാരമായിട്ട് അല്ലെ, പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഭാരതത്തിലേക്ക് എത്തിയ ജസീത്തരുടെ ആഗമനം, അവരാണ് വേളാങ്കണ്ണി പള്ളിയൊക്കെ ഉണ്ടാക്കിയ ജസീത്തർ. അവര് ഈ മുക്കുവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ കടൽത്തീരം കേന്ദ്രമാക്കി അനേകം ആൾക്കാരെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരികയും ഈ മുക്കുവർ കടലിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് അനേകം സഹായം എത്തിക്കുകയൊക്കെ ചെയ്തതോടുകൂടി അവർ അനേകം പേർ ക്രിസ്ത്യാനികളായിട്ട്. എപ്പോഴും നമുക്ക് വേളാങ്കണ്ണിയിൽ ചെല്ലുമ്പോൾ അറിയാം, അവിടെ വേളാങ്കണ്ണിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മുക്കുവരാണ്. അപ്പൊ അവിടെ ക്രിസ്തീയ സമൂഹം കൂടുതലായിട്ടുണ്ടാക്കിയത് ഈ ജസീത്തരുടെ ആഗമനത്തിന് ശേഷമാണ്. അതുപോലെ തന്നെ അതിനുശേഷം വന്നവരാണ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ഒരാള്, അതിനുശേഷം വന്ന റോബർട്ട് സി നോബിലി. അവരെ മധുര കേന്ദ്രമാക്കി അവരൊക്കെ ക്രിസ്ത്യാനികൾ, മീൻസ് അനേകം ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കിയും. ഈ റോബർട്ട് സി നോബിലി എന്ന് പറയുന്ന വ്യക്തി ഈ ഹിന്ദുക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഹിന്ദുവിനെ പോലെ ജീവിക്കുകയും പക്ഷെ കുരിശണിയുകയും രാജാക്കന്മാരെ കുരിശണിയുവാനും ഹിന്ദു ആ രീതി ജീവിത രീതിയിൽ ജീവിക്കുവാനും ഒക്കെ അദ്ദേഹം അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇവരുടെയൊക്കെ പാരമ്പര്യം അല്ല, ഇവരുടെയൊക്കെ അനേക ഇൻഫ്ലുവൻസും ഈ സഭയ്ക്ക് ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. അതിനുശേഷം 16, 17, 18 നൂറ്റാണ്ടിൽ ഡച്ചുകാര്, അതായത് നമുക്കറിയാം നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്, 1604 അവർ കൊടുങ്ങല്ലൂരെത്തി നാട്ടുരാജാക്കന്മാരെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിപ്പിച്ച് ഭരിപ്പിക്കുകയും 18-ാം നൂറ്റാണ്ടിൽ അതിനുശേഷം ബ്രിട്ടീഷുകാർ വരികയൊക്കെ ചെയ്തു. അതിനുശേഷം നമുക്കറിയാം ഉദയംഭര സുന്നദോസ അവര് എല്ലാവരെയും റോമയുടെ അധീനത്തിൽ കൊണ്ടുവരാൻ തുടങ്ങണം. വളരെ ശക്തമായിട്ട് ഈ മലങ്കര നസ്രാണികളെ അടിച്ചമർത്തി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് അഹത്തുള്ളയുടെ ആഗമനം. ഇദ്ദേഹം പൗരസ്ത്യ മേൽപ്പട്ടക്കാരനായിരുന്നു. ഇദ്ദേഹത്തെ ബന്ധസ്ഥനാക്കിയതും മലങ്കര സഭയിലെ മക്കൾക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഇദ്ദേഹം പൗരസ്ത്യ ഒരു മേൽപ്പട്ടക്കാരനായിരുന്നു. ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വിഷമതകളും പ്രയാസങ്ങളും അറിഞ്ഞ് ഇദ്ദേഹം കേരളത്തിലേക്ക് വന്നതാണ്. വഴിമധ്യ ഇദ്ദേഹത്തെ ബന്ധസ്ഥനാക്കി അത് ഈ മലങ്കര ക്രിസ്ത്യാനികളെ, അതിന്റെ ചരിത്രം പറയുന്നത് ഇങ്ങനെ, രണ്ട് പേര് മൈലാപ്പൂര് സന്ദർശിക്കാൻ ചെന്നപ്പോ ഇദ്ദേഹത്തെ ആക്സിഡന്റിൽ കാണുകയും അദ്ദേഹം അവര് വഴി ഒരു ലെറ്റർ കൊടുത്തതിനെ സൂററ്റി വെച്ച് ബന്ധസ്ഥനാക്കി കൊല്ലുവാൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത് മലങ്കര സഭാ മക്കൾ അറിയുകയും അദ്ദേഹത്തെ കൊണ്ടുപോയി കപ്പലുകൾ തടയുകയും അദ്ദേഹത്തെ വിട്ടു തരണമെന്ന് അങ്ങനെ ഭയങ്കര വഴക്കും ഒക്കെ ആയിട്ട് അത് അങ്ങനെ ഈ 16, 18-ാം നൂറ്റാണ്ടിൽ. അതിനുശേഷമാണ് മാർത്തോമ ഒന്നാമൻ വരുന്നത്, അർക്കദിയോക്കൻ തോമസ്. ഈ അർക്കദിയോക്കൻ തോമസിനെയാണ് 12 പട്ടക്കാർ ചേർന്ന് ഒരു മേൽപ്പട്ടക്കാരനാക്കി. അങ്ങനെയാണ് നമ്മുടെ സഭയിലെ മെത്രാന്മാരില്ലാതെ ഇരുന്ന് ഈ 12 അച്ഛന്മാര് ഈ അർക്കദിയോക്കൻ തോമസിനെ എല്ലാരും കൂടെ ചേർന്ന് മേൽപ്പട്ടക്കാരനാക്കി. അതിനുശേഷം 1665 മാർ ഗ്രിഗോറിയോ സന്ധ്യക്കിൽ നിന്ന് വരുന്നു. അദ്ദേഹമാണ് കല്ലട വല്യപ്പൂപ്പൻ എന്ന പേര് നമുക്കറിയാം, കല്ലടപ്പള്ളി. അപ്പം 1665 മാർ ഗ്രിഗോറിയോസ് എന്ന പിതാവ് അദ്ദേഹത്തിൽ നിന്ന് വരികയും കല്ലട എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം കബറടങ്ങി. അങ്ങനെ കല്ലട വല്യപ്പൂപ്പൻ, നമുക്കറിയാം ചെങ്ങന്നൂർ ചെല്ലുമ്പോ അവിടെ വലിയ ബാവയുടെ വലിയ പള്ളിയൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ മാർ ഗ്രിഗോറിയോസ് ഇവിടെ വന്ന് അന്ത്യക്കയിൽ നിന്ന് ഇവിടെ വന്ന് കാലം ചെയ്യുകയൊക്കെ ചെയ്തു. 1685 മാർ ബസേലിയോസ്, മാർ ഇവാനിയോസ് എന്നിവർ അന്ത്യക്കയിൽ നിന്നും വരുന്നതും അവരെ ഇങ്ങനെ നമ്മുടെ സഭയെ സഹായിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം 16-16 നൂറ്റാണ്ട് വരെയുള്ള വിദേശ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സഭ ആദ്യമായി സ്ഥാപിച്ചത് മാർത്തോമാ സ്ലീഹാണ് എന്നുള്ള പാരമ്പര്യം പുരാതന രേഖകളിൽ അധിഷ്ഠിതമാണെങ്കിലും അതിന് ഉപോത്ബലമാകുന്ന ചൂണ്ടി അത് കാണിക്കേണ്ടക്കണം, അല്ലെ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടൊക്കെ വേണം. നമുക്ക് ഹിസ്റ്ററിയിൽ പറയുന്നു യൂദാസ് തോമസിന്റെ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം അരപ്പള്ളിയിൽ ചെന്നാൽ, നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മൾ തിരുവനന്തപുരത്തിനപ്പുറം 7 കിലോമീറ്റർ അകലമേ ഉള്ളൂ, നമ്മുടെ കയ്യിലാണ് ഇപ്പോഴും ആ പള്ളി. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം മാർത്തോമാ സ്ലീഹ സ്ഥാപിച്ച അരപ്പള്ളി ആണ് അവിടെ. അവിടെ ഇപ്പോഴും ഒരു അമ്പലത്തിന്റെ രീതിയിലാണ് പള്ളി സ്ഥാപിച്ചിരിക്കുന്നതും. കാല് കഴിയിട്ട് മദ്ഭായിക്കാതെ കയറാൻ കുഞ്ഞ് നമ്മൾ കുനിഞ്ഞു കയറണം. അതുപോലെ തന്നെ ആ മാർത്തോമാ സ്ലീഹ അവിടെ അവിടെ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയെന്നൊക്കെ നമുക്ക് ആ സഭാ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് അവിടെ ചെന്നാൽ അത് കാണുകയും ആ പള്ളി തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ അല്ലെങ്കിൽ മാർത്തോമാ സ്ലീഹ ആണ് ഇന്ത്യയിൽ കേരളത്തിൽ നമ്മുടെ സഭ സ്ഥാപിച്ചതെന്നുള്ള വലിയ ഒരു ബോധബലം നൽകുന്നത് അദ്ദേഹം അപ്പോസ്തലം സ്ഥാപിച്ചതായി പാരമ്പര്യം എടുത്തു പറയുന്ന പാലൂർ പോലെയുള്ള ദേവാലയങ്ങൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. അതുപോലെ മാർത്തോമാ സ്ലീഹയുടെ ഇന്ത്യയുടെ അപ്പോസ്തലനായി 4-ാം നൂറ്റാണ്ട് മുതലെ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ മലങ്കര സഭയുടെ വിദേശ ബന്ധമാക്കുന്ന ഈ ബന്ധം അല്ലെങ്കിൽ ഈ വിഷയമൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഗ്രന്ഥകാരന്മാരെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മലങ്കര സഭയ്ക്ക് 4-ാം നൂറ്റാണ്ട് മുതലെങ്കിലും പേർഷ്യൻ സഭയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും പേർഷ്യൻ സഭയെ സെലൂഷ്യ കേന്ദ്രമാക്കി 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിനടുത്ത് കാതോലിക്ക സ്ഥാപനം നിലവിൽ വന്നിരുന്നു. തന്മൂലം മലങ്കര സഭയുമായുള്ള പേർഷ്യൻ സഭയുടെ ബന്ധത്തെ നിയന്ത്രിച്ചിരുന്നത് സെലൂഷ്യൻ കാതോലിക്ക ആയിരുന്നു എന്ന് ന്യായമായി അനുമാനിക്കാം. അപ്പൊ നമ്മൾക്ക് അന്ത്യോക്യ സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പേർഷ്യൻ സഭയിലെ സെലൂഷ്യ കേന്ദ്രമാക്കി 4-ാം നൂറ്റാണ്ടിൽ ആരംഭകാലത്തിനടുത്ത് കാതോലിക്ക സ്ഥാപനം, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ, സ്ഥാപനം നിലവിൽ വന്നു. അതുമായിട്ട് പേർഷ്യൻ സഭയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു. ബന്ധത്തെ നിയന്ത്രിച്ചിരുന്നത് സെലൂഷ്യൻ കാതോലിക്ക ആയിരുന്നു എന്ന് നമുക്ക് ഈ ചരിത്ര പുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ മറ്റു ദേശങ്ങളിൽ എന്ന വണ്ണം പേർഷ്യയിലും സഭ പ്രചരിച്ചതും വളർന്നതും സ്വതന്ത്രമായിട്ടായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഉറഹായിലാണ് ആദ്യമായിട്ട് സഭ ഉണ്ടായത്. അവിടുന്ന് അങ്ങോട്ട് കുടിയേറി ഈ പേർഷ്യൻ സഭ. അപ്പൊ ആദ്യമായിട്ട് എഡേഴ്സ അല്ലെങ്കിൽ ഉറഹായിലാണ് സഭ ഉണ്ടായത്. അവിടെ നിന്നും പേർഷ്യയിലേക്ക് പുത്രി സഭ അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ ബ്രാഞ്ച് ആയിട്ടാണ് അങ്ങോട്ട് പോയത് പേർഷ്യൻ സഭ. അതില് ഈ സെലൂഷ്യൻ സഭയാണ് അല്ലെങ്കിൽ ഈ സെലൂഷ്യൻ കാതോലിക്കയാണ് ഇതിനെല്ലാം ഭരണം ഒന്നിച്ചേറ്റെടുത്ത് ആ അദ്ദേഹമാണ് അത് ആത്മീയമായ സഭാ നേതൃത്വം നൽകിയിരുന്നതായിട്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. അല്ലാതെ അന്ത്യക്കിയ സഭ അല്ലായിരുന്നു. അതിനുശേഷം 16-ാം നൂറ്റാണ്ട് മുതലുള്ള റോമൻ കത്തോലിക്ക ബന്ധം പോർച്ചുഗീസുകാരുടെ ആഗമനത്തെ തുടർന്ന്, നമുക്കറിയാം പോർച്ചുഗീസുകാരുടെ ആഗമനത്തെ തുടർന്ന് അനേകം പേര് ഈ കത്തോലിക്ക സഭ, റോമൻ കത്തോലിക്ക സഭയുടെ സാന്നിധ്യം കേരളത്തിൽ നിലവിൽ വന്നു. ഈ സഭ അല്ലെങ്കിൽ ഈ പോർച്ചുഗീസുകാരുടെ ആഗമനത്തെ തുടർന്ന് നമ്മുടെ വിശ്വാസം, ആരാധന, സഭാ ജീവിതം ഇതിലൊക്കെ വ്യത്യാസം വന്നതായിട്ട് സഭാപിതാക്കന്മാര് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ആഗോള സഭ റോമിന് കീഴ്പ്പെട്ടിരിക്കണമെന്നുള്ള റോമൻ കത്തോലിക്കയുടെ നിലപാട് മലങ്കര സഭ അംഗീകരിച്ച് കൊടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ രണ്ട് ലക്ഷ്യങ്ങളും ഇവരുടെ നടപ്പാക്കാതെ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാര് അവരുടെ ക്രിസ്ത്യാനികൾ അനേകരെ ക്രിസ്ത്യാനികളിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എങ്കിലും ഈ മലങ്കര സഭയുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാനോ അതിൽ ഉറച്ചു നിന്നവരെ മാറ്റിയെടുക്കുവാനോ ഇവർക്ക് കഴിയാത്തതായിട്ട് ഈ ചരിത്രം നമുക്ക് വെളിവാക്കി തരുന്നു. അതിനുശേഷം പോർച്ചുഗീസ് മേധാവിത്വത്തെ അതിനോട് ചേർന്ന റോമൻ അധിഷ്ഠിതത്തെയും ചോദ്യം ചെയ്ത സംഭവമായിരുന്നു 1653 കൂനൻ കുരിശ് സത്യാഗ്രഹം. അപ്പൊ ഈ സഭയെ റോമിനെതിരായിട്ട് ഞങ്ങള് എല്ലാം അവരുടെ ഫോറിൻ മുഖത്തെ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൾക്കാര് ഈ മലങ്കര സഭയിൽ തന്നെ അല്ലെങ്കിൽ മലങ്കര ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്ത സത്യമാണിത്. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കാണും. 17-ാം നൂറ്റാണ്ടിൽ അന്തോക്യം മലങ്കര സഭയ്ക്ക് പുരാതന കാലം മുതൽ അന്തോക്യം സഭയുമായി സഭയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് യാതൊരു തെളിവും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ തെളിവുകൾ ഒന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ പതിനേഴാം നൂറ്റാണ്ടിൽ മലങ്കര സഭയെ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ വിശ്വാസപരവും ജീവിതപര പാരമ്പര്യത്തിൽ ഉറപ്പിക്കുവാൻ കൂടുതൽ വിജയകരമായി പ്രവർത്തിച്ചത് 1685 കേരളത്തിൽ ആഗതനായ മാർ യുവാനിയോസ് ആയിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിൽ നിന്ന് വന്ന ആ മാർ യുവാനിയോസ് എന്ന് പറയുന്ന സഭാപിതാവാണ് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ വിശ്വാസവും പാരമ്പര്യവും ജീവിത രീതിയും ഒക്കെ നമ്മളെ കൂടുതൽ പഠിപ്പിക്കുകയും അതിലേക്കുള്ള ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്തത്. അപ്പം അങ്കിള് ഉണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിരുന്നല്ലോ. അപ്പം മറിവാനിയോസിന്റെ വരവോടുകൂടിയാണ് അന്ത്യോക്യൻ സഭയുമായിട്ട് നമ്മൾക്കൊരു ബന്ധം ഉണ്ടാകുന്നത്. അപ്പൊ അതിനു മുമ്പ് അന്ത്യോക്യൻ സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഭാഗത്തേക്ക് മാറണം. ഇപ്പൊ നമുക്ക് സഭയിൽ നടക്കുന്ന വഴക്കിന്റെ മെയിൻ കാരണം അതാ. അപ്പൊ അങ്ങനെ ഒരു ബന്ധം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഈ പുസ്തകം നമ്മളെ ചൂണ്ടിക്കാണിക്കുകയും ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ.
താങ്ക് യു കൊച്ചമേ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പറയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് വി സിൻസിയർലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. ദ ക്ലാസ് വാസ് വെരി ഗുഡ്. വളരെ നന്നായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ധാരാളം സംഗതികൾ പഠിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. തുടർന്നും തീർച്ചയായിട്ടും കുറ്റമ്മയുടെ സേവനം ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട്. അത് സമയം പോലെ ഞങ്ങൾ അറിയിച്ചോളാം.
അങ്കിളൊന്ന് കുറച്ച് സമയം നേരത്തെ തന്നായിരുന്ന എന്നാൽ എനിക്ക് അച്ഛനും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇന്ന് രാവിലെ
അറിയാം, ഒരു ദിവസം കൊണ്ട് കുഴപ്പമില്ല, സാരമില്ല. ഉള്ള സമയത്ത് നന്നായി ചെയ്തു. താങ്ക് യു സോ മച്ച്. ഇനിയും ദൈവം അവസരം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചുമ്മയുടെ ക്ലാസുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോട്ട്, നമ്മുടെ ദിവ്യബോധനത്തിന്റെ 4 ബുക്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ധാരാളം സമ്മറീസ് കിട്ടുന്നുണ്ട്, എന്നാൽ ചിലരുടെ ഒന്നും ഇതുവരെ ഒരെണ്ണം പോലും ഇനി വന്നിട്ടില്ല. അതിലൊന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. സമയം പോലെ എടുത്ത് ചെയ്തിങ്ങി തന്നാൽ മതി. നമ്മളൊരു ബുക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വി ആർ എക്സ്പെക്ടിങ് 4 സമ്മറീസ് ഫ്രം 1 ബുക്ക്. അപ്പൊ അത് ഒരു ഇതായിട്ട് എഴുതി കഴിഞ്ഞ ജസ്റ്റ് 2 പേജ് ഒരു ഒരു യൂണിറ്റിന് 2 പേജ് വെച്ച് ഇങ്ങനെ തന്നാൽ മതി. അത് വളരെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതി ഒന്നുകിൽ മെയിൽ ചെയ്ത് തരിക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്ത് തരിക. അത് കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്ത് ഓരോ സ്റ്റുഡൻസിൻ്റെതും ഓരോ സെപ്പറേറ്റ് ഫയലിൽ കീപ്പ് ചെയ്ത് വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഈച്ച് ആൻഡ് എവറി ആൻസസ്ട്രി വി ഗെറ്റ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് അത് തുടർന്നും എല്ലാവരും കണ്ടിന്യൂ ചെയ്യണം. അടുത്ത ബുക്ക് ഏതാണെന്ന് നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തിട്ടില്ല. ഞാൻ വി ജോർജ് ജെസൺ നാട്ടിൽ നിന്ന് വന്നാൽ നമ്മൾ അടുത്ത പഠിക്കുന്ന ബുക്ക് ദ 5th book അത് ഏതാണെന്ന് തീരുമാനിച്ചിട്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ ആസ് യൂഷ്വൽ മണ്ടേയിലോ ട്യൂസ്ഡേയിലോ ഫെബ്രുവരി മാസം ഞാനത് അറിയിക്കുന്നതായിരിക്കും ആ ടൈം. അങ്ങനെ അത് പിന്നെ മറ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല. എത്രയും വേഗം നിങ്ങൾ ഇതിൻ്റെ സമ്മറീസ് എഴുതി അയക്കണം. അത് വളരെ ആവശ്യമാണ്. നമ്മൾ പഠിക്കുന്നതിന് ഒരു പ്രയോജനം വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് വേണം. ഒരിക്കൽ കൂടി ഈ ക്ലാസ് നമ്മൾ ഇന്ന് ക്ലാസ് എടുത്ത ലിജി അലക്സ് കൊച്ചമ്മയോടുള്ള സ്നേഹവും ആദരവും സന്തോഷവും എല്ലാം നമ്മുടെ ദിവ്യബോധന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ അലക്സ് കെ ജോയി അച്ഛൻ, അദ്ദേഹം സ്റ്റാറ്റൻ ഐലൻഡ് സെന്റ് ജോർജ് ഇടവകയുടെ വികാരിയാണ്. വളരെ ഭംഗിയായി വളരെ നല്ല രീതിയിൽ ഒരു പള്ളി പണി ദേവാലയ നിർമ്മാണത്തിൽ അച്ഛൻ ഏർപ്പെട്ടിരിക്കുകയാണ്. വളരെ വളരെ സമയം ചെലവഴിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും അച്ഛനെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. ദൈവം മുന്നോട്ട് കാത്തുകൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അച്ഛനും കൊച്ചമ്മയും പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം അല്ലെങ്കിൽ അടിത്തറ. അത് അത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക.
എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന അങ്ങനോട് നന്ദി പറയുന്നു. ദൈവം കൂടുതലായിട്ട് ഏറ്റവും കൃപയൊക്കെ നിങ്ങൾക്ക് തരട്ടെ. സഭ നമ്മൾ ഈ ചരിത്രം പഠിക്കുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവർത്തികൾ 9:31 പറയുന്നു, ആദിമ സഭ വളർന്നിരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലാണെന്ന്. അപ്പൊ ആ ഒരു പ്രബോധനത്തിൽ വളരുവാൻ തക്കോണം നിങ്ങളെല്ലാവരെയും നമ്മളെല്ലാവരെയും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.
നമുക്കെന്നാലൊരു കൺക്ലൂഡിങ് പ്രാർത്ഥന, ഒരു സമാപന പ്രാർത്ഥനയോടുകൂടി. അച്ഛനുണ്ടോ കൊച്ചമ്മയവിടെ? നമ്മുടെ അലക്സ് കെ ജോയി അച്ഛൻ ഒരു കൺക്ലൂഡിങ് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബുക്കിനെ കുറിച്ച്, സഭ വളരുന്നു, ദ ചർച്ച് ഗോസ് ബൈ ബ്ലസ്ഡ് മെമ്മറി ഓഫ് വി സി സാമുവൽ അച്ഛൻ, ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ please kindly feel free to send me an email and we will be happy to answer any of your questions in detail through email. Thank you. Achan, kindly lead us into the concluding prayer.
നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവ്യബോധനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭംഗിയായ രീതിയിൽ സഭയുടെ ചരിത്രവും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസവും ഒക്കെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഈ പഠനം നമുക്ക് വളരെയധികം സഹായകരമായി തീരും. പ്രത്യേകിച്ച് അഭിമുഖനായിരിക്കുന്ന എൽസെവിയസ് തിരുമേനിയെയും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന അലക്സാറും മറ്റ് എല്ലാവർക്കും കൂടുതൽ ശക്തി ദൈവം പകർന്നു നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനിത്യനുമായ ദൈവമേ, കഴിഞ്ഞ ഒരു മണിക്കൂർ സമയം ഞങ്ങളായിരിക്കുന്ന ഈ സഭയുടെ ചരിത്രത്തെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം അവിടെ നൽകിയതായ വലിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ പാൽക്കാലം എത്രയോ പല കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടു, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിലൊക്കെയും ഞങ്ങളായിരുന്നു. അവിടുന്നൊക്കെ വിരമിച്ച് ശാന്തമായി ഈ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുവാനും ഇത് പഠിക്കുവാനും ദൈവം തമ്പുരാൻ ഇവർക്കെല്ലാം നൽകിയതായ വലിയ അവസരത്തെയും കുറേ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടെ കുടുംബങ്ങളെയെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിലെ എല്ലാ ഇടവകകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കുറവയും പരിശുദ്ധവാട് സംബന്ധമാവാസവും ഞങ്ങളുടെ ഈ ദിവ്യബോധനത്തിന്റെ ഈ പ്രവർത്തനങ്ങളോടുകൂടെയും അതിന്റെ എല്ലാ കാര്യങ്ങളോടുകൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും ഉണ്ടായിരിക്കുവാനാകട്ടെ. ആമേൻ. താങ്ക് യു സർ.
താങ്ക് യു. താങ്ക് യു എവരിബഡി. ഗുഡ്.